Well, യാമീൻ ഓബേദ് യാക്കീൻ സോഫർ കനാന്യക്കാരത്തിയുടെ മകനായ ശൗൽ ലേവിയുടെ പുത്രന്മാർ ഗെർസോൻ കഹാത് മെരാരി യഹൂദയുടെ പുത്രന്മാർ ഏർ ഓനാൻ ചേല പേരസ് പേരസ് എന്ന് എന്നാൽ ആർ ഓനാൻ എന്നിവർ കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ ഹാമൂൽ ഇസാക്കാരിന്റെ പുത്രന്മാർ സോല പൂവ യോബ് ഇമ്രോൻ ഷബ്ലുവിന്റെ പുത്രന്മാർ പേരദ് എലോ ഏലോൻ എഫ്ലയേൽ ഇവർ ലേയുടെ പുത്രന്മാർ. അവൾ അവരെയും യാക്കോബിന്റെ മകളായ ദീനയെയും അവന് പദ്ദൻ ആരാമിൽ വെച്ച് പ്രസവിച്ചു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ 33 പേരായിരുന്നു. ഗാദിന്റെ പുത്രന്മാർ സിഫിയോൻ ഹഗി ചൂനി എഫ്ബോൻ ഏറി അറോബി അരേലി അഷേർ. ആഷേറിന്റെ പുത്രന്മാർ യംന ഇഷ്വ ഇഷ്വി ബേറിയോ. ഇവരുടെ സഹോദരന് സെബിറാവിന്റെ പുത്രന്മാർ ഹേബർ മൽക്കിയ. ഇവർ ലാബാൻ തന്റെ മകളായ ലേയ്ക്ക് കൊടുത്ത ശിൽപ്പയുടെ പുത്രന്മാർ. അവൾ യാക്കോബിനെ ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ യൗസേബ് ബെന്യാമിൻ. യൗസേബിന് മിസ്രയീം ദേശത്ത് മനശ്ശെയും എഫ്രയീമും ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറുടെ മകളായ ആസ്നത്ത് അവനെ പ്രസവിച്ചു. ബെന്യാമിന്റെ പുത്രന്മാർ ബേല ബേഖൈർ അച്ചേൽ ഗേര നാമാൻ ഏഹി റോഷ് മുക്കീം ഹുപ്പീം ആരദ്. ഇവർ റാഹേല യോ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ. എല്ലാവരും കൂടി 14 പേർ. ദാന്റെ പുത്രന്മാർ കൂശീം നഫ്താലിയുടെ പുത്രന്മാർ ഗെഹസേൽ ചൂനി ഗേസർ കില്ലേം. ഇവർ ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ. അവൾ യാക്കോബിൻ ഇവരെ പ്രസവിച്ചു. എല്ലാം കൂടി 7 പേർ. യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ 66 പേർ. യൗസേപ്പിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. എന്നാൽ ഗോശനിലേക്ക് യൗസേപ്പ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് യാക്കോബ് യഹൂദയെ അവന്റെ അടുക്കൽ മുൻകൂട്ടി അയച്ചു. ഇങ്ങനെ അവർ ഗോശൻ ദേശത്തെത്തി. യൗസേബ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോശനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഇസ്രായേൽ യൗസേബിനോട്, നീ ജീവനോട് ഇരിക്കുന്നുവെന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതിനാൽ ഞാൻ ഇപ്പോൾ നിൻ തന്നെ മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ യൗസേബ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ദേശത്തു നിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന് അറിയിക്കും. അവർ ഇടയന്മാരാകുന്നു. കന്നുകാലികളെ മേയ്ക്കുന്നതാണ് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ, അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നു വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറയുകയും, എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർക്കുവാൻ സംഗതിയാകും. ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്ക് വെറുപ്പല്ലോ. അങ്ങനെ യൗസേബ് എന്ന് എന്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുമാടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്തു നിന്നും വന്നു, അവർ ഗോശനിലുണ്ട് എന്ന് ഫറവോനെ ബോധിപ്പിച്ചു. പിന്നെ അവൻ തന്റെ സഹോദരന്മാരിൽ 5 പേരെ കൂട്ടിക്കൊണ്ട് ചെന്നു ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. അപ്പോൾ ഫറവോൻ അവന്റെ സഹോദരന്മാരോട്, നിങ്ങളുടെ തൊഴിൽ എന്തെന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട്, അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നുവെന്ന് പറഞ്ഞു. ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല. അടിയങ്ങൾ ഗോശൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്ന് അവർ ഫറവോനോട് പറഞ്ഞു. ഫറവോൻ യൗസേപ്പിനോട്, നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. മിസ്രയീം ദേശം നിന്റെ മുൻപാകെ ഇരിക്കുന്നു. ദേശത്തിലേക്ക് നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്ക. അവർ ഗോശൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ. അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എന്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വെച്ചു എന്ന് കൽപ്പിച്ചു. യോസേപ്പ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്തുകൊണ്ടിരുന്നു. അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട് എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമാകുന്നു. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പോയി. അനന്തരം യോസേപ്പ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും പ്രാർത്ഥിച്ചു. ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രയീം ദേശത്തിലേക്കും നല്ല ഭാഗമായ രമെസേസ് ദേശത്ത് അവകാശവും കൊടുത്തു. യോസേപ്പ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പന്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിന് ഒത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു. എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസേപ്പ് മിസ്രയീം ദേശത്ത് കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു. പണം യോസേപ്പ് ഫറവോന്റെ ഗ്രഹത്തിൽ കൊണ്ടുചെന്നു. മിസ്രയീം ദേശത്തും കനാൻ ദേശത്തും പണമില്ലായപ്പോൾ മിസ്രയീമിറൊക്കെയും യോസേപ്പിന്റെ അടുത്ത് ചെന്നു. ഞങ്ങൾക്ക് ആഹാരം തരണം. ഞങ്ങൾ നിന്റെ മുൻപിൽ കിടന്ന് മരിക്കുന്നത് എന്തിന്? പണം തീർന്നുപോയി എന്ന് പറഞ്ഞു. അതിന് യോസേപ്പ്, നിങ്ങളുടെ ആടുമാടുകളെ തരുവേൻ. പണം തീർന്നുപോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസേപ്പിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കുതിര, ആട്, കന്നുകാലി, കഴുത എന്നിവയെ യോസേപ്പ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു. ആ വർഷം അവരുടെ കന്നുകാലികളെ എല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു. ആ വർഷം കഴിഞ്ഞ് പിറ്റേ വർഷം അവർ അവന്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞത്, ഞങ്ങളുടെ പണം ചെലവായി. മൃഗക്കൂട്ടങ്ങളും യജമാനും ചേർന്നു. ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളുമല്ലാതെ യജമാനന്റെ മുൻപേ ഒന്നും ശേഷിച്ചിട്ടില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറക്കുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുൻപിൽ എന്തിന് നശിക്കുന്നു? നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം. ഞങ്ങൾ നിലവുമായി ഫറവോന് അടിമകളാകട്ടെ. ഞങ്ങൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന്, നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരണം. അങ്ങനെ യോസേപ്പ് മിസ്രയീമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി. ക്ഷാമം കഠിനമായതിനാൽ മിസ്രയീമർ തങ്ങളുടെ നിലം വിറ്റു. നിലമെല്ലാം ഫറവോന്റേതായി. ജനങ്ങളെയോ അവൻ മിസ്രയീം ദേശത്തിന്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല. പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു. ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല. യോസേപ്പ് ജനങ്ങളോട്, ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് വിത്തിത നിലം വിതച്ചുകൊള്ളുവീൻ. വിളയെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് 5-ൽ-1 കൊടുക്കണം. 4 ഓഹരിയോ വിത്തിന് വിത്തായും നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ആഹാരമായും നിങ്ങൾക്ക് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അതിനവർ, നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു. യജമാനന് ഞങ്ങളോട് ദയുണ്ടായാൽ മതി. ഞങ്ങൾ ഫറവോൻ അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു. 5-ൽ-1 ഫറവോന് ചെല്ലണം എന്നിങ്ങനെ യോസേപ്പ് മിസ്രയീം നിലങ്ങളെ സംബന്ധിച്ച് വെച്ച ചട്ടം ഇന്ന് വരെയും നടപ്പാകുന്നു. പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോന്റേതായിട്ടില്ല. ഇസ്രായേൽ മിസ്രയീം രാജ്യത്തിലെ ഗോശെൻ ദേശത്ത് പാർത്തു. അവിടെ അവകാശം സമ്പാദിച്ചു. ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വന്നു. യാക്കോബ് മിസ്രയീം ദേശത്ത് വന്നിട്ട് 17 സംവത്സരം ജീവിച്ചിരുന്നു. യാക്കോബിന്റെ ആയുഷ്കാലം ആകെ 147 സംവത്സരമായിരുന്നു. ഇസ്രായേൽ മരിപ്പാനുള്ള കാലമടുത്തപ്പോൾ അവൻ തന്റെ മകനായ യോസേപ്പിനെ വിളിപ്പിച്ച് അവനോട്, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. എന്നോട് ദയയും വിശ്വസ്തതയും കാണിച്ച് എന്നെയും മിസ്രയീമിൽ സംസരിക്കാതെ ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കുമ്പോൾ എന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ സംസരിക്കണം എന്ന് പറഞ്ഞു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു. എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു. അവൻ സത്യവും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ കട്ടിലിന്റെ തലയ്ക്ക് നമസ്കരിച്ചു. ദിനവൃത്താന്തം 6-ാം അധ്യായം. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതനെങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായി യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാബലി ജ്യേഷ്ഠാവകാശം പ്രകാരം എണ്ണുവാനുള്ളതുമല്ല. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി, യോവേലിന്റെ പുത്രന്മാർ. അവന്റെ മകൻ ശെമയ്യാവ്, അവന്റെ മകൻ ഗോം, അവന്റെ മകൻ ഷിമെയ്, അവന്റെ മകൻ മീക, അവന്റെ മകൻ രയാവ്, അവന്റെ മകൻ ബാൽ, അവന്റെ മകൻ ബേര. അവനെ അശുർ രാജാവായ തിഗ്ലത്ത് പിലേസർ തടവുകാരനാക്കി കൊണ്ടുപോയി. അവൻ രൂബേന്യരിൽ പ്രഭുവായിരുന്നു. അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവന്റെ സഹോദരന്മാർ ഇവരാകുന്നു. തലവനായ യയിയേൽ സെഖരിയാവ്, അരോവേരിൽ നേബാവും ബാൽ ഷെമയോനും വരെ. പാർത്ത ഏല, അവൻ യോവേലിന്റെ മകനായ ഷേമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു. അവരുടെ കന്നുകാലികൾ ഗലയാദ ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൗലിന്റെ കാലത്ത് അവർ ഹഗ്ഗീയരോട് യുദ്ധം ചെയ്തു. അവൻ അവരുടെ കയ്യാൽ പട്ടുപോയ ശേഷം അവൻ ഗലയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരം അടിച്ചു പാർത്തു. ബാറക്കിമോർ അപ്പോസ്തോല പ്രവർത്തികൾ 14. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സിനെ സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവരെ അപമാനിക്കുവാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടെ ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. ലൂസ, ദർബ എന്ന ലുക്കോനിയ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്ക് ഓടിപ്പോയി. അവിടെ സുശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. ഉസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഊറ്റുനോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്ന് നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോനിയ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർണബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകിയാൽ അവനെ ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുൻപിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളയെയും പൂമാലകളെയും ഗോപുരത്തിങ്കിൽ കൊണ്ടുവന്നു. പുരുഷാരത്തോടുകൂടി യാഗം കഴിക്കുവാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്നു. നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? നിങ്ങൾ നിങ്ങളോട് സമ സ്വഭാവമുള്ള മനുഷ്യർ അത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിനിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടത്തുവാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും അപ്പോനിയയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന്റെ പുറത്തേക്ക് ഇട്ടു ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയാൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദെർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത, ഇക്കോണിയ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ചു. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അവർ പീസിദിയയിൽ കൂടി കടന്നു പംഫുല്ലയിലെത്തി പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തല്ലിയേക്ക് പോയി. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടി കുറെ കാലം അവിടെ പാർത്തു ബാറക്കി. ഗലാത്തി ലേഖനം 5. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വന്തരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമാനുഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദനയേൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായ പ്രമാണം മുഴുവനും നിവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശയിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരിക്കുന്നു. സത്യമനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിച്ചത് നിങ്ങളെ വിശ്വസിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവനാരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ എപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നതെന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായ പ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അടിക്കുകയും വിഴുങ്ങുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ നശിച്ചു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ തക്കവണ്ണം ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായ പ്രമാണത്തിൽ കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ തുറന്നടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, അഭിചാരം, പകം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, തെറിക്കൂത്ത് മുതലായ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. ക്രിസ്തുവേശിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. പറക്കുമോ സങ്കീർത്തനങ്ങൾ 101. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ ഒരു നീച്ച കാര്യം എന്റെ കണ്ണിന് മുൻപിൽ വയ്ക്കുകയില്ല. ധർമ്മം കട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് പറ്റിച്ചേരുകയില്ല. വക്രഹൃദയം എന്നോടാകുന്നിരിക്കുന്നു, ഹൃദയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹിക്കയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കയില്ല. കോഷ് പറയുന്നവൻ എന്റെ മുൻപിൽ ഉറച്ചു നിൽക്കുകയില്ല. യഹോവയുടെ ന്യായത്തിൽ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരെയും ചിരിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. 102. സങ്കീർത്തനം. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി തിരുസന്നിയിൽ വരുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളും നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. എന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാള് വേഗത്തിൽ എനിക്ക് ഉത്തരമറിയണമേ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കുള്ളി പോലെ വെന്തിരിക്കുന്നു. എന്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു. എന്റെ ഞരക്കത്തിന്റെ ഒറ്റ നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ ഭൂമിയിലെ പേഴാമ്പൽ പോലെയാകുന്നു. ശൂന്യസ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ ഞാൻ ഉറക്കം ഇളച്ചിരിക്കുന്നു. വീട്ടിന് മുകളിൽ കനിച്ചിരിക്കുന്ന കുരുവിൽ പോലെയാകുന്നു. എന്റെ ശത്രുക്കളിലൂടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചീർന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു. എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിന്റെ കോപവും ക്രോധവും ഹേതുവായി തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എന്റെ ആയുസ് കാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവേ, എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സ്ത്രീയനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കാനുള്ള കാലം അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവരുടെ കല്ലുകളോട് താല്പര്യം, അവരുടെ പുഴിയോട് അലിവും തോന്നുന്നു. യഹോവാസിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികളെ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും. രക്ഷപ്പെടാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. യഹോവയെ സേവിക്കാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോ യോനിലെ യഹോവയുടെ നാമത്തെയും ജെറുസലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് രഥന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ വന്നു നോക്കി. സ്വർഗത്തു നിന്ന് ഭൂമിയെ തൃപ്തം പാർത്തുവല്ലോ. അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ശേഷിച്ചു. അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എന്റെ ദൈവമേ, ആയുസ്സിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ സമ്മർദ്ദങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു. ആകാശ നിലകളുടെ പ്രവൃത്തിയാകുന്നു. നശിക്കും, നീയോ നിലനിൽക്കും. ഇവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും. അവ മാറിപ്പോകുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. ദൈവമേ, യോഗ്യമാകുന്നു. പാർക്കുമോ തൊണ്ണൂറ്റി 99. സങ്കീർത്തനം. യഹോവ വാഴുന്നു. ജാതികൾ വിറയ്ക്കട്ടെ. അവൻ ചെരുവുകളുടെ മീതെ വസിക്കുകയും വസിക്കുന്നു. ഭൂമി കുലുങ്ങട്ടെ, യഹോവാ സിയോനിൽ വലിയവനും പല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ അസത്വവും ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപ്പനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോവിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുകയും അവൻ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പീൻ. അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹ്രോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമുവേലും അവർ യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമറിയി. മേഘസമ്പത്ത് നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവയെ നീ അവർക്ക് ഉത്തരമറിയി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവർത്തികൾക്ക് പ്രതികാരകനുമാകുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുകയും അവന്റെ വിശുദ്ധ പർവ്വത്തിൽ നമസ്കരിക്കുകയും. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ, ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. പാർക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. അന്ത്യസ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നിബരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയതൊരു നാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ച പ്രഭാതം നമ്മുടെ ആരാധന ദൈവമുമ്പാകെ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കി. ഇസ്രായേൽ ജനതയെ ഫറവോന്റെ അടിമത്തിൽ നിന്നും ആരാധനയ്ക്കായി വേർതിരിച്ച ദൈവം നമ്മളെയും അതേ ആത്മീയ തലത്തിൽ വളരുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിച്ച് നമ്മളെ ഒരുക്കുന്നു. ഓരോ നിമിഷവും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു സമർപ്പണ മനോഭാവം രൂപപ്പെട്ടു വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം വളരെ അനുഗ്രഹീതമായി ഇപ്പോഴും നേതൃത്വം നൽകുന്ന അഭിനന്ദിയ തിരുമനസിനെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായി ഇതിൽ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക സ്ഥലത്തെയും പ്രത്യേകാൽ നവ അഭിഷിക്തരായി കോപ്പമാരായിട്ട് താന ആരോഹണം ചെയ്യപ്പെട്ട വന്നിയ മാമൻ മാത്യു കോർപ്പസ് കോപ്പാച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസ് കോർപ്പസ് കോപ്പാച്ചൻ, വന്നിയ ഐസക് പി പ്രകാശച്ചൻ, വന്നിയ സക്കറിയ റമ്പാച്ചൻ സമ്പാനച്ചൻ, ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് മുഖ്യ നേതൃത്വം നൽകുന്ന നാഗ്പൂർ സെമിനാരിയിലെ അധ്യാപകനായിരിക്കുന്ന വന്നിയ ജോമോനച്ചനെയും പ്രത്യേകമായിട്ട് ഈ അന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ ഈ പ്രാർത്ഥനയുടെ ഭാഗമായി കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ പ്രാർത്ഥന നെഞ്ചിലേറ്റുന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ആശ്വസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 354-ാമത്തെ ഒരു പഴയ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ നമുക്ക് സംവാരിപ്പിക്കാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ക്രിസ്തു എന്ന സത്യത്തിൽ ഊന്നിയായിരിക്കട്ടെ എന്നുള്ള ഒരു തലത്തിൽ നമ്മുടെ ചിന്തകളെ ആഴമായി കൊണ്ടെത്തിക്കുന്ന ഈ ഗീതം ദൈവഭാഗെ നമുക്ക് സമർപ്പിച്ച ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 354-ാമത്തെ ഗീതം.
യേശുവെ പോലെയാകുവാ, യേശുവിൻ വാക്കുകാക്കുവാ, യേശുവേ നോക്കി ജീവിപ്പാ ദൈവയെ കാംക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാ, ദൈവയെ കാംക്ഷിക്കുന്നു ഞാൻ, ഉറപ്പിക്കെന്നെ എന്നാഥ, നിരക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും ശോഭിപ്പാ. ശൈശവപ്രായ വീഴ്ചകൾ മോശയാലുള്ള പാഴ്ചകൾ നീക്കുകയെല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത, നീക്കുകയെല്ലാം നായക, ഏകുക നിൻ സമ്പൂർണത, ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തുവൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പ, പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു വാഗ്ദത്തമാം നിക്ഷേപം ഞാൻ, ആകെ എൻ സ്വന്തമാക്കുക പൂർണ പ്രകാശം രക്ഷക, പൂർണ വിശ്വാസത്തെയും താ, പൂർണ പ്രകാശം രക്ഷക, പൂർണ വിശ്വാസ ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിക്കാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാ, ഭീരുത്വത്താലനേകരും തീരെ പിന്മാറി ഖേദിക്കും, ധീരത നൽകുകേശുവേ ധീരനാം സാക്ഷിയാക്കുക, ധീരത നൽകുകേശുവേ ധീരനാം സാക്ഷിയാകുക, ഉറപ്പിക്കെന്നെ എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ ശോഭിക്കാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിക്കാൻ, വാങ്ങുകയല്ലവോത്തമം താകുക എന്നും നിന്നോടു കൂടെ ഞാൻ, എന്നോ പറഞ്ഞം കൂടെ ഞാൻ, എന്നോ പറഞ്ഞം നൽകണം, ഉറപ്പിക്കുന്നേ എന്നാഥ, നിരക്കായെന്നെ ശുദ്ധാത്മാ ക്രിസ്തുൻ മാതാത്വത്താലെ ഞാൻ ഒറ്റും നിറഞ്ഞു ശോഭിപ്പത്വത്താലെ ഞാൻ ഒറ്റും നിറഞ്ഞു ശോഭിപ്പ തേടുവാൻ നാർത്ഥമായതും നേടുവാൻ പ്രഷ്ടവായതും കണ്ടുമീർവാർക്കും സ്നേഹം വന്നോ നിന്നാത്മികത്തിക്ക കണ്ടുമീർവാർക്കും സ്നേഹം വന്നോ നിന്നാത്മികത്തിക്ക ഓർപ്പിക്കന്റെ എന്നാഥ നിരക്കായന്റെ ശുദ്ധാത്മാ ക്രിസ്തൻ ഭാഗത്വത്താലെ ഞാൻ ഒറ്റും നിറഞ്ഞു ശോഭിപ്പ ക്രിസ്തൻ ഭാഗത്വത്താലെ ഞാൻ ഒറ്റും നിറഞ്ഞു ശോഭിപ്പ കഷ്ടതയിലും പാടുക അഷ്ടമാതിൽ കൊണ്ടാടുക ശക്തിയരുൾകനാഥനെ ഭക്തിയിൽ പൂരാക്കുക ശക്തിയരുൾകനാഥനെ ഭക്തിയിൽ പൂരാക്കുക ഉറപ്പിക്കണ്ടേ എന്നാഥ നിരക്കായന്റെ ശുദ്ധാത്മാ ക്രിസ്തൻ ഭാഗത്വത്താലെ ഞാൻ നിറഞ്ഞു ശോഭിപ്പ ക്രിസ്തൻ ഭാഗത്വത്താലെ ഞാൻ ഒറ്റും നിറഞ്ഞു ശോഭിപ്പ യേശുവിൻ കൂടെ താഴുവ യേശുവിൻ കൂടെ വാഴുവ യേശുവിൽ നിത്യം ചേരുവ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവിൻ കൂടെ താഴുവ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കന്നെ എന്താഥ നിരക്കായന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ ഭാഗത്വത്താലെ ഞാൻ ഒറ്റും നിറഞ്ഞു ശോഭിപ്പ ക്രിസ്തൻ ഭാഗത്വത്താലെ ഞാൻ ഒറ്റും നിറഞ്ഞു ശോഭിപ്പ
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 വിരങ്ങൾ സ്തുതി.
ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധനാകുന്നു
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുസൃതിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നിനക്ക് സ്തുതി
രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
ഭക്തനായ ഞങ്ങളുടെ പിതാവേ
നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം വരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. വിജയലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദൈവന്റെ ആവശ്യം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചോളണം. രാജ്യശക്തി മാത്രം നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
അറിയാമേ നിനക്ക് സമാധാനം.
കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ ശ്മശിഹായുടെ പുതലകനെ പറയാമേ നമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓഴപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
വായിക്കുമ്പോൾ പിതാവും പുത്രനും പൈതൃകമായുള്ള സത്യേക ദൈവമേ, നീ എന്നേക്കും ഞങ്ങൾ ദൈവമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നോയമ്പ് നമസ്കാരവും ശുശ്രൂഷയും ആവിലാതെയും നീ കൈക്കൊണ്ട് ഞങ്ങളോട് കരണ ചെയ്യണമേ. അറിവോടും അറിവ് കൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല കുറ്റങ്ങളെയും പാപങ്ങളെയും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനക്കിഷ്ടമുള്ളതായ വിചാരത്തോടും വചനത്തോടും പ്രവൃത്തിയോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദുഷ്ടശാസ്ത്രികളുടെ പരീക്ഷകളിൽ നിന്നും അസൂയയിൽ നിന്നും ദുരാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ട മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളുടെ പങ്കാളപ്പെടുത്തുന്ന സകല രോഗങ്ങളിൽ നിന്നും കഠിനതരമായ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തിന് മുട്ടുവരത്തക്കതായ ദാരിദ്ര്യത്തിൽ നിന്നും രഹസ്യമായും പരസ്യമായുമുള്ള സകല ശത്രുക്കളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ദൈവമേ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെയും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും പല കുറ്റങ്ങളും പാപങ്ങളും നീ ക്ഷമിക്കണമേ. ദുഷ്ടന്മാർക്കും മത്സരക്കാർക്കും ഒരുക്കിയിരിക്കുന്നതായ അഗ്നിനരകം അവകാശിപ്പാൻ നീ ഞങ്ങളെ കൈവിട്ടുകളയരുത്. പിന്നെയോ നിന്റെ ഇഷ്ടന്മാരായ നീതിവാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാം. ഞങ്ങളെ എല്ലാവരെയും നീ തീർക്കണമേ. ദൈവമേ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമേ, നിന്നെ തല പരിശുദ്ധന്മാരിലും നിങ്ങൾ മാലാകമാരിലും പരിശുദ്ധ മാലാകമാരിലും നിങ്ങൾ ഞങ്ങൾ സങ്കേതം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോടപേക്ഷിക്കണമേ എന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായവും കോട്ടയുമായിരിക്കട്ടെ. മാറിക്കുമ്പോൾ ഓശോബപ്പുക്കൂല സുബാൻ ലവൽ മീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തിരുവന്യ തിരുമേനി ഒന്നേ കോർപ്പിസ്കോപ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ ദിനങ്ങളിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ദിനങ്ങളാണത്. 10-40 ദിവസം പരിശുദ്ധ 40 ദിവസത്തെ നോമ്പ് നമ്മളിങ്ങനെ പിന്നിട്ട് അതിന്റെ മകുടമെന്ന് വിളിക്കപ്പെടുന്ന കഷ്ടാനുഭവാഴ്ച ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുക. ഞായറാഴ്ച നമ്മുടെ കർത്താവിന്റെ മഹത്വമാർന്ന ദേവാലയ പ്രവേശനത്തെ അക്കാലത്തുണ്ടായിരുന്ന ആളുകൾ ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ആ മാറ്റ് ഒട്ടും കുറയാതെ തന്നെ വർത്തമാന ലോകത്തിൽ ആ സത്യത്തെ നെഞ്ചിലേറ്റി ആഘോഷങ്ങളിൽ കൂടി ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ദിനങ്ങളിലേക്ക് നമ്മൾ ചൂടുവെക്കുന്നു. 40-ാം വെള്ളിയാഴ്ച, അതിനുശേഷം ലാസറിന്റെ ശനിയാഴ്ച, പിന്നീടുള്ള ഓശാന, തുടർന്നുള്ള കഷ്ടാനുഭവാഴ്ച ദിനങ്ങൾ, വലിയ വെള്ളി, അതിനുശേഷമുള്ള പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഉറപ്പു നൽകുന്ന നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനം, ഈ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ ഒരു ആന്തരിക അനുഭവത്തിലേക്കാണ്. സന്തോഷങ്ങളുടെയും തീവ്രമായ ദുഃഖങ്ങളുടെയും അതിനുശേഷം ഒരിക്കലും അനുഭവിക്കേണ്ടി വരാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വരാത്ത നിരന്തരമായ സന്തോഷത്തിന്റെയും സാധ്യതയിലേക്ക് നമ്മളെ വിളിച്ചടുപ്പിക്കുന്ന ഒരു ദിനങ്ങളാണ് ഈ ദിനങ്ങള്. അതിൻ്റെതായ പ്രാധാന്യത്തോട് നമ്മെ തന്നെ ഒരുക്കുമ്പോഴ് ക്രിസ്തു ജീവിത അനുഭവങ്ങളിൽ കൂടിയുള്ള നമ്മുടെ ഒരു പ്രയാണം കൂടിയാണ്. ആ ഒരു പ്രയാണം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി എത്രമാത്രം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ ഉയർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മുമ്പാകെ ഉണ്ടാകുന്ന ചോദ്യം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത്ര എളുപ്പമല്ല. വിശുദ്ധിയിലും പരിപൂർണമായ നന്മയിലും വളരുക എന്ന് പറയുന്നത് അനുനിമിഷം യുദ്ധം ചെയ്യുന്ന പ്രതിബന്ധങ്ങൾ നമുക്കൊപ്പം ഉണ്ടെങ്കിലും നമ്മൾ ചുവട് വെക്കുന്നത് ക്രിസ്തുവിന്റെ കൈപിടിച്ചൊപ്പമാണെങ്കിൽ ഒരിക്കലും തളർന്നു പോകേണ്ടി വരില്ല. വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്നവനല്ല അരുമനാഥൻ എന്നുള്ളൊരു ബോധ്യമാണ് ഈ നന്മയുടെ മറുകണ്ഠം കാണാൻ നമ്മളെ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ഓരോ നിമിഷവും നമ്മുടെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ക്രിസ്തുവിന്റെ കൈക്കൊപ്പം യാത്ര ചെയ്യുന്ന നിമിഷങ്ങളായി പരലസിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഷ്ടാനുഭവിച്ച ദിനങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയോടുകൂടിയൊക്കെ നമുക്ക് വ്യക്തിജീവിതം ആത്മീയ സുഭിക്ഷമാക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ തലമുറകളെ കൂടെ ആ നന്മ നൽകുന്ന അല്ലെങ്കിൽ ആ പ്രാധാന്യം നൽകുന്ന വിശുദ്ധിയൊക്കെ പഠിപ്പിക്കുവാനും അവരിലേക്ക് പരിവേശിപ്പിക്കുവാനും ഒക്കെ നമ്മുടെ ആത്മാർത്ഥമായ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനാ ജീവിതങ്ങളും സഹായിക്കട്ടെ, ഉപയുക്തമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും കരുതുന്ന നടത്തുന്ന ദൈവം നമുക്കിപ്പോ ഉണ്ട്. മൂന്നാം സങ്കീർത്തനം നാലാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ജീവിതത്തിന്റെ സങ്കീർണമായ പരുക്കൻ തലങ്ങളിൽ കൂടി നടന്നുപോയ ഒരു മനുഷ്യന്റെ ജീവിത അനുഭവത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഈ സങ്കീർത്തനം. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. വാസ്തവത്തിൽ പതിയെ വിളിച്ചാൽ കേൾക്കാത്ത ഒരാളാണോ ദൈവം എന്നൊരു ചോദ്യം ഇതിനു പിന്നിലുണ്ടാകും. ആ ഉച്ചത്തിലുള്ള നിലവിളി എന്ന് പറയുന്നതിന്റെ പിന്നില് ഉറക്ക ശബ്ദമുണ്ടാക്കി വിളിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവം കേൾക്കത്തക്കവണ്ണം ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നുള്ള ഒരു വിളിയുടെ നൈർമല്യത്തെയാണ് വാസ്തവത്തിൽ ഇത് ഈ വാചകം പ്രകീർത്തിക്കുന്നത്. ഉച്ചത്തിൽ ഉച്ചത്തിൽ നിലവിളിക്കുക എന്ന് പറയുന്നത് കേൾക്കേണ്ട ആള് കേൾക്കണമെന്നുള്ള വിശ്വാസത്തോടും ആ കേൾക്കുമെന്നുള്ള ഉറപ്പോടും കൂടിയാണ്, കേട്ട് ഉത്തരമറളും എന്നുള്ള ആഴമായ ബോധ്യത്തോടു കൂടിയുള്ളൊരു നിലവിളിയാണ് ഉച്ചത്തിൽ നിലവിളിക്കുക എന്നുള്ളതിന്റെ ഒരു സാരം. ഈ ദിനങ്ങളൊക്കെ നമ്മുടെ നിലവിളി ഉച്ചത്തിലാവട്ടെ. അത് പക്ഷേ അടുത്തിരിക്കുന്നവർക്ക് അലവസരമുണ്ടാക്കുന്ന ശബ്ദ സ്രോതസ്സിനേക്കാൾ ഉപരിയായി അത് ഹൃദയത്തിന്റെ അഗാധ തരത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു വിങ്ങലാകട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം ദൈവത്തോട് സംസാരിക്കുന്ന തലത്തിൽ നമ്മുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ഒക്കെ ഈ ദിനങ്ങള് ഒരുക്കാനായിട്ട് ദൈവം നമുക്കിടയാകട്ടെ. അങ്ങനെയാകുമ്പോഴാണ് തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ദൈവം നമ്മുടെ സ്വരം ശ്രദ്ധിക്കുന്നത്. ആ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഓരോ നിമിഷവും നമ്മുടെ സ്വരങ്ങളെ ശ്രദ്ധിക്കത്തക്കവണ്ണം കേൾക്കത്തക്കവണ്ണം നിരന്തരമായി നമ്മുടെ ശരീരവും നമ്മുടെ അധരങ്ങളും ഈ ദിനങ്ങളിലൊക്കെ ദൈവ മഹത്വത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ദൈവം നമ്മളിടയാക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവോചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ജോമോനച്ചനാണ്. പക്ഷെ അധികം പേർക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടാവണമെന്നില്ല. അദ്ദേഹം നാഗ്പൂർ സെമിനാറിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ കുളനട ദേവാലയത്തിലെ ഇടവാംഗമാണ്. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മീയതയുടെ ഈറ്റിൽ വന്ന് പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ പരമതിരുമേനി കബറടങ്ങിയ പരിശുദ്ധ മണ്ണില് അസിസ്റ്റന്റ് മാനേജറായി അച്ഛൻ കുറെ നാൾ സേവനമനുഷ്ഠിച്ചു. അതോടൊപ്പം ദേവലോക അരമനയിലും കുറച്ചു നാൾ അച്ഛന്റെ സേവനമനുഷ്ഠിച്ചതിനു ശേഷം MTH പഠനം പൂർത്തിയാക്കി ഇപ്പോഴ് അഫീന തിരുമനസിന്റെ കൽപ്പനപ്രകാരം നാഗ്പൂർ സെമിനാറിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അച്ഛൻ പലപ്പോഴും സഭയിലെ പല മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു നിരന്തരം ഒരു പ്രാർത്ഥനയായിട്ട് അവശേഷിക്കുന്നത് അതിഭീകരമായ ഒരു രോഗാവസ്ഥയിൽ കൂടി കടന്നുപോയതാണ് അദ്ദേഹം ക്ഷമാശനായിരുന്ന കാലഘട്ടത്തിൽ. ക്യാൻസർ ബാധിതനായി അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും സഭയുടെ ഈ പ്രാർത്ഥന കൊണ്ടും അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ദൈവത്തിലുള്ള പ്രതീക്ഷയും ഇച്ഛാശക്തിയും ഒക്കെ ആഴമായുള്ളതുകൊണ്ട് ആ രോഗത്തേക്ക് അതിജീവിച്ച് ദൈവനാമത്തിന് വേണ്ടി അച്ഛൻ പ്രവർത്തിക്കുന്നു. ഡാലസ് സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ ഈ വർഷത്തെ കഷ്ടാനുഭവാഴ്ചയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും മറ്റ് ഒന്ന് രണ്ട് പള്ളികളിലായി പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം നടത്തത്തക്കവണ്ണം നിയോഗിതനായിട്ടാണ് അച്ഛൻ അമേരിക്കയിലേക്ക് കടന്നു വന്നത്. കഴിഞ്ഞ ദിവസം സെന്റ് തോമസ് കത്തീഡ്രലിൽ സത്യ നമസ്കാരത്തിന് പങ്കെടുത്തു. അച്ഛന്റെ ഇന്നത്തെ ദിവസം അച്ഛന്റെ ദൈവന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ പ്രിയട്ട അച്ഛനെ വളരെ സന്തോഷത്തോടോട് സമ്മതിക്കുകയും ഇപ്പോൾ നമ്മുടെ ഭദ്രാസനത്തിന്റെ അരമനയിൽ ഹഫീദ തിരുമനസിനോടൊപ്പം താമസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നു. ഞങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ജോമോനച്ഛനെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുതാപത്തിന്റെ അനുതാപ ഗീതം ദൈവമുമ്പാകെ ഏതാനും അവന്റെ ഈരടികളെ ദൈവം സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛന് ദൈവത്തിന് സംസാരിക്കുന്നതായിരിക്കും. എന്നുടയോരെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമെന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഈരടികൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
എന്നോടായോരെ നീ എന്നേ കൺമണി പോൽ കാത്തിടണമേ നിന്റെ പറു പറഞ്ഞെ കാക്കണമേ ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ എന്നാദപ്രങ്ങൾക്കെന്നും നിൽക്കണമേ എന്നുള്ളിൽ ദോഷം ചെയ്യുവാ ഉള്ള വികാരമുദിക്കരുതേ കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യതാ നിന്നയനി കിംബപ്പെടുത്ത ഇടവരണേ ഐകികാദേശത്തിരുപകരം നിന്റെ സമ്പാദിപ്പാനും നിന്നെ മേകീർത്തി ലോകം നിരസിപ്പാനും കൃപതി.
തിരുവചന ധ്യാനത്തിനായി വന്നി ജോമോനച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
നമുക്ക് ഒരു നിമിഷം തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ത്രിയേകദൈവമേ, ഈ ദിവസം ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വണങ്ങി നിൽക്കുന്നു. കാരുണ്യവും കൃപയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. പരിശുദ്ധ നോമ്പിന്റെ ഈ കാലയളവിൽ ഞങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി ആഴത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടെടുക്കേണ്ടതിനെ വീണ്ടെടുക്കുക, കളയേണ്ടതിനെ കളയുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് പരിശുദ്ധ കൃപ തരണമേ. പരിശുദ്ധമായ നോമ്പിന്റെ ഈ ഒരു കാലയളവിന്റെ പൂർത്തീകരണത്തിന്റെ കാലത്ത് ഞങ്ങളുടെ ഉള്ളിലുള്ള തിന്മകളെയും ഭയത്തെയും നീക്കി പ്രത്യാശയും വിശ്വാസവും ഞങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കണമേ. ആഴമായ വിശ്വാസത്തിൽ ശിഷ്യന്മാർ നിന്നെ സാക്ഷിച്ചതുപോലെ അടുത്ത ആഴ്ചകളിൽ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയങ്ങൾ വന്നെങ്കിൽ ഉയർപ്പ് ഞങ്ങൾക്ക് പ്രത്യാശയായി തീരുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദിവസം തിരുവചനം പഠിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മകൃപ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, വന്നിരായ കൊറബിസ്കോപ്പാച്ചന്മാർ, വന്നിരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ പഠനത്തിനും ചിന്തയ്ക്കുമായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5:36 വാക്യമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5:36 വാക്യം. ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാർക്ക് ചാപ്റ്റർ 5:36. ഡു നോട്ട് ഫിയർ, ഓൺലി ബിലീവ്. ഡു നോട്ട് ഫിയർ, ഓൺലി ബിലീവ്. ഇതിന് തത്തുല്യമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 9:50 ഈ വാക്യമുണ്ട്. മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിലും 9:00 ഈ ഭാഗം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഈ വചനത്തിന്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്റെ യാത്രയുടെ ഒരു സന്ദർഭത്തിൽ യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളി പ്രമാണി, ഒരു സിനഗോഗിന്റെ ലീഡർ വന്ന് യേശുവിന്റെ അടുക്കൽ തന്റെ മകൾ രോഗിയായി കിടക്കുന്നു എന്ന് പറയുന്ന സന്ദർഭമാണ്. എന്റെ വീട്ടിൽ വരെ ഒന്ന് വരണം, അവളുടെ തലയിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം, സൗഖ്യമാക്കണം എന്ന് അപേക്ഷിക്കുന്ന സന്ദർഭമാണ്. അവിടെ നിന്ന് കുറെ ദൂരം യാത്ര ചെയ്തിട്ട് വേണം ആ മനുഷ്യന്റെ ഭവനത്തിലെത്തുവാൻ. യേശു അവനോടൊപ്പം തന്റെ ശിഷ്യന്മാരോടൊപ്പം കൂടെ അനേകം പുരുഷന്മാരും അവരൊരുമിച്ച് നടക്കുകയാണ്. ആ വഴിക്ക് വെച്ച് തന്നെയാണ് മറ്റൊരു സന്ദർഭം കൂടി ഉണ്ടാകുന്നത്. ഒരു സ്ത്രീ വന്ന് അവൾക്ക് സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം അവൾ കർത്താവിന്റെ വസ്ത്രത്തെ തൊടുന്നതും ഈ ഒരു യാത്രയുടെ ഇടയിലാണ്. അത് കഴിഞ്ഞ് തന്റെ യായിറോസിന്റെ വീട്ടിൽ നിന്ന് കുറച്ചു പേര് വന്നിട്ട് വളരെ അടക്കം പറയുന്ന ഭാവത്തില് വന്ന് പറയുന്നുണ്ട്, ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ബുദ്ധിമുട്ടിക്കണ്ട, മകൾ മരിച്ചുപോയി, നീ ഇനിയും ഗുരുവിനെ അധികം ബുദ്ധിമുട്ടിക്കണ്ട, നീ ഞങ്ങളുടെ കൂടെ പോരൂ എന്നുള്ള അർത്ഥത്തിൽ വീട്ടിൽ നിന്ന് കുറച്ച് മെസ്സഞ്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ആ ഒരു സന്ദർഭത്തിലെ തന്റെ കൂടെ നിന്ന യായിറോസിനോട് യേശു തമ്പുരാൻ പറയുന്ന മൊഴിയാണ് ഡു നോട്ട് ഫിയർ ഓൺലി ബിലീവ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. അപ്പോ ഈ തന്റെ ചുറ്റും പുരുഷാരമുണ്ട്, അതേസമയത്ത് തന്നെ തന്നോട് പരിചയമുള്ള കുറച്ച് വ്യക്തികളാണ് ഈ വിഷയം എന്ന് പറയുന്നത്, എന്നാൽ യേശുവും കൂടെയുണ്ട്. അപ്പൊ മൂന്ന് ഗ്രൂപ്പാണ് യായിറോസിന്റെ കൂടെയുള്ളത്. തനിക്ക് പരിചയമുള്ള റിലേറ്റീവ്സും തന്റെ ഫ്രണ്ട്സും വന്നിട്ട് പറയുകയാണ്, യാഥാർത്ഥ്യം പറയുക, റിയാലിറ്റി എന്ന് പറയുന്നത് മരണമാണ്, മകൾ മരിച്ചുപോയി എന്നുള്ള റിയാലിറ്റി പറയുക. പക്ഷെ കൂടെ നിൽക്കുന്ന പുരുഷാരവും ക്രൗഡും ഒക്കെ ഉണ്ട്, അവർക്ക് അത്ര ബന്ധവും ഈ മനുഷ്യനായിട്ടില്ല. ചിലർക്ക് ആദരവ് ഉണ്ടാകാം, പക്ഷെ അത്രയും അദ്ദേഹമായിട്ട് ഇടപെടാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ കൂടെ നിന്ന യേശു പറഞ്ഞു, ഡു നോട്ട് ഫിയർ ഓൺലി ബിലീവ്. ഈ ഭയം എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രതികരണമാണ്. നമുക്ക് ആശങ്കകളും ഡേഞ്ചറും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ വികാരമാണ്, ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണ് ഫിയർ. പക്ഷേ വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോഴും യേശു തമ്പുരാന്റെ സുവിശേഷം പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഭയം എന്ന് പറഞ്ഞാൽ അതിന്റെ അന്റോണിമാണ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ഫെയ്ത്ത് വിശ്വാസം, ബിലീഫ് എന്ന് പറഞ്ഞാൽ ബിലീഫിന്റെ ഓപ്പോസിറ്റ് അൺബിലീഫ് അല്ല, ഡിസ്ബിലീഫ് അല്ല, ഫോൾട്ട് ബിലീഫും അല്ല. വിശ്വാസത്തിന്റെ വിപരീതം എപ്പോഴും ഭയമാണ്. അപ്പം അതുകൊണ്ടാണ് അത് രണ്ടും ആയിട്ട് യേശു ഇവിടെ പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയത്തിന്റെ നേരെ, ഭയത്തിനെ അതിജീവിക്കണമെങ്കിൽ വിശ്വാസം മാത്രമാണ്. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ഭയമാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ഫെയ്ത്ത് ആണോ ഫിയർ ആണോ ഉള്ളതെന്നുള്ളത്. ഫിയർ എപ്പോഴും നാച്ചുറൽ ആണ്, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഭയമുണ്ട്. പക്ഷേ ആ ഭയത്തെ അതിജീവിക്കാൻ യേശു പഠിപ്പിക്കുന്ന മാർഗം ഫെയ്ത്ത് ആണ്, വിശ്വസിക്കുക. വിശ്വസിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. ശിഷ്യന്മാരെ അത് മൂന്നര വർഷം അഭ്യസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഭയമുള്ള ശിഷ്യന്മാരായാലും. ഇപ്പൊ നീ വരുന്ന ആഴ്ചകളിൽ നമ്മൾ കാണുന്നത് ഭയചകിതരായിട്ട് നിൽക്കുന്ന ശിഷ്യന്മാരാണ്, ഭയന്ന് ഓടുന്ന, പിന്മാറുന്ന ശിഷ്യന്മാര്. ഒരു കുരിശിന്റെ അടുക്കൽ പോലും മരണത്തിന്റെ വക്കോളം ആ ഒരു ഭയം അവരെ പിന്തുടർന്ന് അവർ മാറിയിരിക്കുകയാണ്. പക്ഷേ അവര് ഉത്ഥാനത്തിന്റെ നാളിൽ എത്രമാത്രം അവർ ഭയപ്പെട്ടിരുന്നോ അത്രമാത്രം അവർ വിശ്വസിച്ചുകൊണ്ട് ഭയത്തെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഭയമായിരുന്ന മനുഷ്യർക്ക് ഉയർപ്പിന്റെ നാളിൽ, അത് ബൈ ദ പ്രസൻസ് ഓഫ് ദ റിസർട്ടഡ് ലോർഡ്, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അവർ ഭയത്തെ അതിജീവിച്ച് വിശ്വാസത്തോടുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് പിന്നെ ഭയമേ ഇല്ല, ജീവിതത്തിൽ ഭയം അകന്നുപോയി. പീറ്ററിന്റെ ജീവിതത്തിലെ മരണത്തോടുള്ള ഭയം, അവിടെ ചെറിയ സ്ത്രീയുടെ മുമ്പിൽ പോലും ഭയന്ന് നിന്ന് യേശുവിനെ അറിയുന്നില്ല എന്ന് പറയുന്ന പീറ്ററുണ്ട്. ആ പീറ്റർ, വെൻ ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദ resurrected Lord, he was ready to witness or testify him in different parts of the world. വിവിധ ഭാഗങ്ങളിലേക്ക് അവൻ ഈ ഒരു സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതുകൊണ്ട് ഈ ആഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ബാക്കി എല്ലാ മധ്യസ്ഥതകളും ഒക്കെ മാറ്റിവെച്ചിട്ട് ഈ ഒരു ഹാശാഴ്ച എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് നമ്മൾ വരുന്ന ത്രിയേക ദൈവമായ മനുഷ്യാവതാരം ചെയ്ത പുത്രൻ തമ്പുരാനോടുള്ള ആത്യന്തികമായ ബന്ധത്തിലേക്ക് നയിക്കുന്ന ഒരു ആഴ്ചയായിട്ട് അത് മാറുന്നത്. We should have to feel the presence of our Lord Jesus Christ in our life. നമ്മൾ എവിടെ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു അതിലേക്ക് വരിക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു തീം. വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ, പഴയ നിയമവും പുതിയ നിയമവും പരിശോധിക്കുമ്പോൾ, നാല് തരത്തിലുള്ള ഭയങ്ങൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ നാല് തരത്തിൽ ഭയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ഭയം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ദ അദർ, അപരനെ കുറിച്ചുള്ള ഭയമാണ്. അപരൻ, എനിക്ക് അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്ത എന്റെ കൂടെ എന്റെ സ്ഥലത്തൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഭയമാണ്, സ്ട്രേഞ്ചർ ആണ്. അവർ കുറച്ചു നേരം ഇരുന്നൊന്ന് സംസാരിച്ച് ആൾ ആരാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഒക്കെ വരുമ്പോഴാണ് ഭയം മാറുന്നത്. ഒരു അപരിചിതനെ പോലും എപ്പോഴും ഭയമായിട്ട് കരുതുന്ന, അപരിചിതൻ ആകണമെന്നില്ല, ഏറ്റവും അടുത്ത ആളെ പോലും ഭയമുള്ള ഒരു തലം നമുക്കുണ്ട്. നമ്മൾ കായന്റെയും ആബേലിന്റെയും ഒക്കെ ജീവിതത്തിൽ കാണുന്നത് ആബേലിനെ ഭയമാണ് കായന്. കായന്റെ ആ ഭയമാണ് അവസാനം അവനെ കൊല്ലുവാനായിട്ട് മനസ്സിൽ പ്രേരണ കൊടുക്കുന്നത്. അതായത് മനുഷ്യനെ ഉപദ്രവിക്കുവാനായിട്ടും കൊല്ലുവാനുമായിട്ടൊക്കെയുള്ള പ്രേരണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപരനെ കുറിച്ചുള്ള ഒരു ഭയമാണ്. ജോസഫിനെ തന്റെ സഹോദരങ്ങൾ കിണറ്റിലെടുത്ത് പൊട്ടക്കിണറ്റിലെടുത്ത് ഇടുക എന്ന് പറയുന്നത് അവനെ കുറിച്ചുള്ള ഒരു ഭയമാണ്. പിന്നെ തിരിച്ച് ജോസഫ് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഈ സഹോദരങ്ങൾക്ക് അവനെ ഉള്ളൊരു ഭയമുണ്ട്. ഹെരോദാവ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇവൻ ജനിച്ച് ഇവൻ വളർന്നാൽ എന്റെ സിംഹാസനത്തിന് ഒരു ബദലാകുമോ, ഒരു പ്രശ്നമാകുമോ എന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഹെരോദാവിന് ഭയമുണ്ട്. പരീശന്മാർക്ക് ഭയം യേശുവിന്റെ പിന്നാലെ ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം പോകുമോ എന്നുള്ള ഭയമാണ്. ഈ ഫിയർ ഓഫ് ദ അദർ, അപരനെ കുറിച്ചുള്ള ഭയം പലപ്പോഴും ഈ വേദപുസ്തകത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ പലപ്പോഴും ഉണ്ടാകും. രണ്ടാമത്തെ ഒരു ഭയം ഫിയർ ഓഫ് ദ സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഭയമുണ്ട്. പല അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് നമുക്ക് നേരിടുമ്പോൾ അവിടെ ഒരു ഭയം. അത് ദാനിയൽ സിംഹക്കുഴിയിൽ വീണപ്പോൾ ഒരു ഭയമുണ്ട്. മേരിക്ക് മറിയത്തിന് തന്റെ ജീവിതത്തിൽ അസ്വാഭാവികമായ ഒന്ന് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയമുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഈ അവിടെ ഭയത്തെ അതിജീവിക്കാനായിട്ടുള്ള ശേഷി ദൈവം അവിടെ കൊടുക്കുന്നുണ്ട്. യോനയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഒരു കൊടുത്തപ്പോൾ അവൻ അതിനെ ഭയന്നിട്ട് ഒളിച്ചു കൊടുക്കുക. പക്ഷേ ദൈവത്തിന്റെ കൃപ അവന് തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ആ ഡിവൈൻ അസൈൻമെന്റ്, ആ ഒരു ദിവ്യമായ ഒരു വിളി അവൻ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഭയം അവരനെ കുറിച്ചായിരുന്നെങ്കിൽ മറ്റൊരുവനെ കുറിച്ച്, മറ്റൊരുവന്റെ ജീവിതം നമ്മളുടെ ജീവിതത്തിനെതിരെ അപകടം ഉണ്ടാക്കുമോ എന്നുള്ളൊരു ഭയമാണെങ്കിൽ, രണ്ടാമത്തേത് ഫിയർ ഓഫ് ദ സർക്കംസ്റ്റൻസസ്, നമ്മുടെ അവരുടെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ, രോഗമോ പീഡയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയമാണ്. അതും സ്വാഭാവികമാണ്. പക്ഷെ അതിനെ അതിജീവിക്കാനായിട്ടുള്ള ശേഷി നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന് കരുത്താർജിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. മൂന്നാമത്തെ ഭയം എന്ന് പറയുന്നത് ഈ ഫിയർ ഓഫ് ദ സെൽഫ് ആണ്. അവനവനെ കുറിച്ച് അവൻ ആത്മഭയമാണ്, ഒരു സ്വയഭയമാണ്. പലപ്പോഴും എല്ലാ വ്യക്തികളെയും ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മറ്റു രണ്ട് ഭയത്തെക്കാൾ ഉപരിയായിട്ട് അവനവനിലുള്ള ഭയം, ഫിയർ ഓഫ് ദ സെൽഫ്. അത് ഡിസിൻറ്റഗ്രേറ്റ് സെൽഫ് ആയിരിക്കുമ്പോഴാണ് നമ്മളുടെ സ്വയത്തെ കുറിച്ച്, അത് നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ് കാരണം ഉണ്ടാകുന്ന മുറിവുകളാണ്. വെൻ വി ഫീൽ ദ വൂണ്ടഡ് സെൽഫ് ബിക്കോസ് ഓഫ് ദ നെഗറ്റീവ് തോട്ട്സ് ദാറ്റ് ഈസ് ഗ്രാജുവലി ആൻഡ് കണ്ടിന്യൂസ്ലി കമ്മിങ് ഇൻ ടു അവർ മൈൻഡ്സ്. അപ്പൊ ആത്മും ഹൗവയും അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഒളിച്ചിരിക്കുകയാണ്. അത് ഒരു ഭയമാണ്, ദൈവത്തെ പോലും ഭയമാണ്. ദൈവത്തിന്റെ പ്രസൻസ് തന്നെ ഭയക്കുന്നു. അപ്പം ഗിൽറ്റ് എന്ന് പറയുന്നത് കുറ്റബോധം വരുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകും. ആ ഭയം കാരണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് ഉള്ള ഒരു ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറും, പ്രാർത്ഥനയ്ക്ക് വരുവാനായിട്ട് താല്പര്യം കാണില്ല, നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള താല്പര്യങ്ങൾ അതിൽ നിന്ന് നഷ്ടപ്പെടും. അതൊരു ഭയത്തിന്റെ ഒരു ലക്ഷണമാണ്. ആ ഭയം കാരണം തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ കുറച്ച് അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കും. ദ ഫിയർ വിച്ച് കംസ് ഔട്ട് ഓഫ് ഗിൽറ്റ്, ഹേറ്റ്, എൻവി, ഡിസപ്പോയിന്റ്മെന്റ്, ആങ്സൈറ്റി ഫ്രം ദ ഇന്നർ പേഴ്സൂട്ട് ക്രിയേറ്റ്സ് പോർ ആൻഡ് ഡിഫക്റ്റീവ് സെൽഫ് ഇമേജ്. അപ്പൊ ഇങ്ങനെയുള്ള അതിനുള്ള തിന്മകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത് കാരണം തന്നെ നമുക്കൊരു ഭയം ഉണ്ടാകും. ആ ഭയം നമ്മളുടെ വ്യക്തിത്വത്തെ തന്നെ നെഗറ്റീവായിട്ട് ബാധിച്ച് നമുക്കൊരു സെൽഫ് ഇമേജിനെ തന്നെ ഡിഫക്റ്റീവ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. അത് വേദവസ്വ ഉടനീളം പരിശോധിക്കുമ്പോൾ അറിയാം, പലപ്പോഴും അവരവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കുന്നതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ ഫിയർ ഓഫ് സെൽഫ് എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. അതിനാണ് ഈ കുംഭസാരം ഈ നോമ്പിന്റെ കാലത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഫിയർ ഓഫ് ദ സെൽഫ് അകത്ത് നമ്മളുടെ ജീവിതത്തെ സ്വയം നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന ഇന്നർ ഫിയേഴ്സും ഇന്നർ വൂൺസും ഉണ്ട്. ആ ഇന്നർ വൂൺസ് കുംഭസാരത്തിന്റെ സന്ദർഭത്തിലാണ് അത് പലപ്പോഴും ഇങ്ങനെ എടുത്ത് മുള്ളെടുത്ത് മാറ്റുന്നത് പോലെ സൂക്ഷ്മതയോടുകൂടി എടുത്തു മാറ്റുവാനായിട്ട് പറ്റുക. നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കിരുന്നൊന്നും ചിന്തിച്ചാലൊന്നും ഇതിന്റെ അന്തമൊന്നും ചിലപ്പോൾ കിട്ടില്ല. കൺഫെഷന്റെ ആ ഒരു എക്സ്പീരിയൻസിൽ ഒരു മുള്ള് സൂക്ഷ്മമായിട്ട് എടുക്കുന്നത് പോലെ നമ്മളും ദൈവത്തിന്റെ പ്രതിപുരുഷനായ പൗരോഹിത്യത്തിൽ ഉള്ള വ്യക്തിയും കൂടി ചേർന്ന് അതെടുത്തു മാറ്റുകയും ദൈവത്തിന്റെ ഒരു ഗ്രേസ് ഹോൾ ദ സ്പിരിറ്റ് ഓഫ് ദ ഗോഡ് അത് നമുക്ക് നമ്മുടെ വൂണ്ടിനെ സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കും. ഇന്നർ വൂൺസ് ആണ് ആ ഇന്നർ വൂൺസ്, അതിന് അതിജീവിക്കാനായിട്ട് അങ്ങനെയാണ് സാധിക്കുക എന്ന് നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നു. നാലാമത്തെ ഈ ഫിയർ ഓഫ് ദ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, മാനുഷികമായ സ്ഥാപനങ്ങളെയുള്ള ഭയം. നമുക്ക് അന്നത്തെ കാലത്ത് രാജാക്കന്മാരെ ഭയപ്പെടണം, ദേശത്തിന്റെ നിയമങ്ങൾ ഭയപ്പെടണം. യേശുവിന്റെ കാലത്ത് റോമ സാമ്രാജ്യത്തിന്റെ അധിപതികളെ ഭയപ്പെടുന്ന രീതിയുണ്ട്. അപ്പൊ ആ ഒരു ഭയം ക്രിയേറ്റ് ചെയ്ത് അത് അധികാരം ചെലുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ഭയം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇന്നും നമുക്ക് അത് ആവശ്യമാണ്. സ്റ്റേറ്റിന്റെ ലോസ്, നമ്മൾ ജീവിക്കുന്നതായ സൊസൈറ്റിയിൽ ചില നോംസ് ഒക്കെ വ്യക്തികളെ കുറച്ചുകൂടെ നിജപ്പെടുത്താനായിട്ടൊക്കെ ശ്രമിക്കും. നമ്മൾ അതിനെ ഒരു പരിധിവരെയൊക്കെ അതിജീവിക്കുന്നുണ്ട്. ഈ റെസ്പോൺസ് ടു ദ ഫിയർ എന്ന് പറയുന്നത് നമ്മൾ വേറെ ദിവസത്തിൽ കാണുന്നുണ്ട്. സംടൈംസ് ദ ആൻസർ ടു ദ ഫിയർ ഈസ് അത് എലൈജ ചെയ്യുന്ന പോലെയാണ്. അപ്പം ചിലർക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷേ ചിലർക്ക് പ്രാർത്ഥിക്കാൻ തന്നെ പറ്റാതെ ഏലിയാവിനെ പോലെ വളരെ നിരാശനായി പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു ഒരു വ്യക്തികളുണ്ട്. ഉറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൽ നിന്നും വിത്ഡ്രോ ചെയ്തിട്ട് അവരവരുടേതായ സ്വസ്ഥമായ ചില കാര്യങ്ങളിലേക്ക് വീഴുവാനായിട്ട്. ഈ ഭയങ്ങളൊക്കെ കാരണം തന്നെ നമ്മുടെ മാനസിക അസ്വസ്ഥത ഉള്ളതുകൊണ്ട് മറ്റുള്ളതിൽ നിന്ന് പലതും മാറി നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. സം അതർ പേഴ്സൺസ് ആർ വാണ്ടറിംഗ് ലൈക്ക് മോസസ്. മോശയെ പോലെ ഉത്തരവാദിത്തം വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നു. പക്ഷെ അവിടെ ദൈവം വന്നെത്തിയിട്ട് പുതിയ അരുളപ്പാടുകൾ കൊടുത്ത് ആ മനുഷ്യനെ തിരിച്ച് ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വാണ്ടറിംഗ് ടു സം അതർ സ്പേസസ് ഫ്രം ദ സ്പേസ് യു ഷുഡ് ഹാവ് ടു വർക്ക്. നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ മാറിപ്പോകുന്നുണ്ട്. അപ്പൊ പല ടൈപ്സ് ഓഫ് അവോയ്ഡൻസ് ആ യൂസിങ് അതർ വേസ് ഓഫ് അവോയ്ഡൻസ് ലൈക്ക് ദ വൈസ് മെൻ. ഇപ്പൊ നമ്മൾ ഒരു ഭയത്തെ അതിജീവിക്കാൻ ആ സ്ഥലമൊക്കെ ഒഴിവാക്കി സാഹചര്യം ഒഴിവാക്കി സംടൈംസ് ക്ലോസിംഗ് ദ ഡോഴ്സ് ലൈക്ക് ദ അപ്പോസ്റ്റിൽസ്. അപ്പോസ്റ്റലന്മാരുടെ ഈ ആഴ്ചകളിൽ ഭയം കാരണം അവർ കഥകടച്ചിട്ട് അകത്തിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കഥകടച്ചിട്ട് അകത്തിരിക്കുക. അവർ കൂട്ടത്തോടെ എടുത്തത്. പക്ഷേ നമ്മളിൽ പലപ്പോഴും ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ കയറി മുറിക്കകത്ത് കയറി കഥകടച്ച് ഒറ്റയ്ക്കിരിക്കുന്നതായ ഐസൊലേറ്റ് ചെയ്യുന്ന സെൽഫ് ഐസൊലേഷനിലേക്ക് പോവുകയും അത് ലോൺലിനെസ് ആയിട്ടും അത് പിന്നീട് നമ്മുടെ വിഷാദമായിട്ടും ഡിപ്രഷനായിട്ടും മാറുന്ന സ്റ്റേജസ് ഉണ്ട്. റെസ്പോൺസ് ടു ഫിയർ അത് വേറെ ഉത്സവത്തിൽ ഉടനീളം കാണുന്നു, നമ്മുടെ ജീവിതത്തിലും കാണുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള പല റെസ്പോൺസസും ഉണ്ടെങ്കിലും അതിന് പ്രതിവിധിയായിട്ട് പറയുന്ന ഒരു വാക്കാണ് യേശുതമ്പുരാൻ ഇവിടെ പറയുന്നത്. ഭയമരുത്, വിശ്വാസം ചെയ്യുക. അതിന് കൊടുക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ഫിയർ ഓഫ് ദ ലോർഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം എന്ന് പറയുന്നത്. ദൈവത്തെ ഭയക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയം എന്നൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല.
ഹലോ അച്ഛാ, ഡിസ്കണക്ട് ആയിട്ടോ പോണം. ഹലോ ഹലോ ആ ഫോൺ എനിക്ക് ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു, മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ ഇഹലോകമോ പരിഗിലൊരു സുഖവും മനഃശാന്തിയതും ഇഹലോകമോ പരിഗ ഹലോ അച്ഛൻ, ഗോമാൻ അച്ഛൻ, ഹലോ അച്ഛൻ, ഗോമാൻ അച്ഛ ഹലോ അച്ഛൻ, അച്ഛന്റെ ഫോൺ മ്യൂട്ടാണോ നോക്കിയേ.
അച്ഛന്റെ ഫോൺ മ്യൂട്ടല്ല, അച്ഛൻ കണക്റ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു അവിടെ അച്ഛന്റെ അച്ഛന്റെ എൻഡിൽ അത് മ്യൂട്ടായിട്ടുണ്ട്.
ഹലോ,
ചെക്ക് ചെയ്യാവുന്നു.
മനോജ, ഞാൻ ജിതിന്റെ ഫോൺ നമ്പർ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്യേ. ഓപ്പൺ ചെയ്താൽ മതി.
കേൾക്കാമോ ഇപ്പൊ?
ആ കേൾക്കാം അച്ഛാ, കേൾക്കാം. ഓക്കെ,
ഈ പരിശുദ്ധമായ നോമ്പിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേ യേശുവമ്പുരാൻ ജൈറോസിനോട് പറഞ്ഞ ആ മൊഴി നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏറ്റെടുക്കണം. ഭയമരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കാരണം ഈ പുരുഷാരം പറഞ്ഞത് പുരുഷാരത്തിന്റെ സ്വരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതേസമയത്ത് നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ട് ജൈറോസിന്റെ റിലേറ്റീവ്സിനെ പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പോലെ ഇല്ല, ഇനിയും ഗുരുവിനെ അസ്വസ്ഥപ്പെടുത്തണ്ട, ഇതിലൊന്നും കാര്യമില്ല, നമുക്ക് നമ്മുടേതായ സ്വതന്ത്രമായ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കുറച്ച് ജീവിതമുണ്ട്, അതൊക്കെ മതി എന്ന് ചിന്തിക്കാനായിട്ട് പറയുന്ന വ്യക്തികളുണ്ടാകാം. പക്ഷേ മറ്റു, എന്നാൽ യേശു പറയുന്ന ആ മൊഴി കേട്ടുകൊണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയമരുത് എന്ന് നമ്മളോട് പറയുന്ന യേശുവിന്റെ മൊഴി കേട്ടുകൊണ്ട് ഉയർപ്പിന്റെ ആ ഒരു ദിനത്തിലേക്ക് ഒരുങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു മൊഴിയാണ് നമ്മൾ ഉയർപ്പിന്റെ ദിനത്തിൽ കേൾക്കേണ്ടത്. The 50 days of preparation, 50 days fasting would have to lead to the feast of the resurrection. Feast of the resurrection എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്, അല്ലാതെ അന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു സെലിബ്രേഷൻ അല്ല. ദ പ്രസൻസ് ഓഫ് ദ റിസറക്റ്റഡ് ലോർഡ് ആണ്. ദ പ്രസൻസ് ഓഫ് ദ റിസറക്റ്റഡ് ലോർഡ് ഈസ് ദ റിയൽ ഫീസ്റ്റ് ആഫ്റ്റർ ദ ഫാസ്റ്റ്. ആ ഫീസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ പറ്റും. യേശുമ്പ്രൻ ആ ഒരു ബാലികയോട് പറഞ്ഞ പോലെ തലീത ഖൂമി, ബാലെ എഴുന്നേൽക്ക എന്ന് പറയാൻ പറ്റുന്നു. അപ്പൊ അവൾക്ക് മാത്രമല്ല, യൈറോസിന് മാത്രമല്ല, ബാക്കി കൂടെ നിൽക്കുന്നവർക്കൊക്കെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഒരു അടയാളമായിട്ട് ഉയർപ്പ് അവിടെ നിൽക്കുകയാണ് ജൈറോസിന്റെ വീട്ടിൽ. നമ്മുടെ ജീവിതത്തിലും അത് തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു സന്ദർഭമായിട്ട് ഈ ആശാഴ്ചയുടെ ഒരുക്കം, ആശാഴ്ചയുടെ ചിന്തകൾ ഇടയാകട്ടെ. ദൈവത്തിന്റെ കൃപ നമുക്ക് സഹായകമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ ഇവാനിയോസ് തിരുമേനി, ഇന്നത്തെ അനുഗ്രഹീതമായ സന്ദേശം നമ്മളോട് പങ്കുവച്ച വന്ദനായ ജോമോനച്ചൻ, നേതൃത്വം നൽകുന്ന വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു സംഭവം അടർത്തിയെടുത്ത് സാധ്യതകൾ അസ്തമിച്ചുവെന്ന് സമൂഹം വിശ്വസിച്ചപ്പോൾ അവരുടെ മുമ്പിലേക്ക് പുതിയ വാതിലുകൾ തുറന്ന് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിന്റെ മുഖം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഫിയർ ആൻഡ് ഫെയ്ത്ത്, ഇത് തമ്മിലുള്ള അർത്ഥ വ്യത്യാസങ്ങളും അത് നമ്മൾ എപ്രകാരം മനസ്സിലാക്കണമെന്നും അത് പഠിച്ചു കഴിയുമ്പോൾ നോമ്പുകാലത്തിലൂടെ കടന്നുപോകുന്ന ഒരു വിശ്വാസിക്ക് പുനരുദ്ധാനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം എങ്ങനെ അനുഭവിക്കണമെന്നും വളരെ ഭംഗിയായി അച്ഛൻ വേഗത്തിൽ അവതരിപ്പിച്ചു. ഇടയ്ക്കൊരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെ കേട്ടവർക്ക് നിശ്ചയമായും ദൈവസാന്നിധ്യത്തിന്റെ ഒരു വിശ്വാസ കോവിലിലേക്ക്, ഭയത്തിനേക്കാൾ ദൈവത്തോടുള്ള സാമീപ്യത്തിന് സ്ഥാനമുണ്ടെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വേദഭാഗ ചിന്തയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഫിയർ ഓഫ് ദ സ്ട്രേഞ്ചർ, ഫിയർ ഓഫ് ദ സർക്കംസ്റ്റാൻസസ്, ഫിയർ ഓഫ് സെൽഫ്, ഫിയർ ഓഫ് ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ 4 വിഷയങ്ങൾ അച്ഛൻ ആ വാക്കുമായി ബന്ധപ്പെടുത്തി നമ്മളെ പരിചയപ്പെടുത്തി ഉദാഹരണങ്ങളും കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഫിയർ എന്ന പദം ഒരു മനഃശാസ്ത്ര പദമാണെന്ന് നമുക്കൊക്കെ അറിയാം. ആൻ അൺപ്ലസന്റ് ഇമോഷൻ കോസ്ഡ് ബൈ ദ ബിലീഫ് ദാറ്റ് സംവൺ ഓർ സംതിങ് ഇസ് ഡേഞ്ചറസ്, ലൈക്ലി ടു കോസ് പെയിൻ ഓർ എ ത്രെറ്റ്. ദാറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് സൈക്കോളജിക്കൽ മീനിങ് ഓഫ് ദ വേർഡ് ഫിയർ. എന്നാൽ യേശുക്രിസ്തു ഈ ഭയം മാറ്റുന്നത് അപകടകരമായൊരു സാധ്യതയെ മാറ്റിമറിക്കാനോ വേദന കുറയ്ക്കാനോ ഭീഷണി മാറ്റുവാനോ മാത്രമല്ല, സജീവമായൊരു ജീവന്റെ അവസ്ഥ ക്രിസ്തുവിനോട് ചേർന്നാൽ നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു പരിപൂർണമായ ആശയത്തിന്റെ ഉത്തരമാണ് ക്രിസ്തു നൽകുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം മൊത്തം വായിക്കുമ്പോൾ അച്ഛനതിനകത്തെ ഒരു വാക്ക് അല്ലെങ്കിൽ അതിന്റെ വേദഭാഗത്തിന്റെ പൊരുൾ നമ്മളോട് അവതരിപ്പിച്ചെങ്കിൽ, പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ കർത്താവിനോട് ചെല്ലുവാൻ ആരെയും സമ്മതിക്കാതെ ആ ആരവത്തെയും വിലപിക്കുന്നവരെയും ഒക്കെ മാറ്റി നിർത്തി ആ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക എത്രയെന്ന് പറഞ്ഞ് ആ സമയത്ത് ക്രിസ്തുവിനെ പരിഹസിക്കുന്ന ഒരു മുഖം കൂടിയുണ്ട്. അപ്പൊ ഉള്ള ഊർജത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ അടച്ചിട്ട എല്ലാ ഉത്തരങ്ങൾക്കും മറുപടി അടച്ചിട്ടുന്ന ഒരു അവസരത്തിലാണ് ക്രിസ്തു ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ അനുഗ്രഹീതമായ ഒരു കർമ്മത്തെ പൂർത്തീകരിപ്പാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ചെന്ന് പറഞ്ഞ വാക്കാണ് ബാലയെ നിൽക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞു. ഇത് ആരും അറിയരുത് പറയും, ഒപ്പം തന്നെ ക്രിസ്തു ഒരു കാര്യം കൂടി പറഞ്ഞു, അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇതൊരു കരുതലിന്റെ ഉത്തരം കൂടിയാണ്. ഭയം മാറ്റി തന്നോട് വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകളെ തട്ടിമാറ്റി പ്രാർത്ഥനയുടെ ഒരു ഉൾവശത്തേക്ക് അല്ലെങ്കിൽ ഒരു നോമ്പുകാലത്തിന്റെ ഉൾവശത്തേക്ക് കർത്താവ് ശിഷ്യന്മാരോടൊപ്പം ആ ഒരു മുറിക്കുള്ളിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ട് ആവശ്യമായ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതോടൊപ്പം ഭയത്തെ മാറ്റുന്നതോടൊപ്പം കരുതലിന്റെ ഒരു തലോടൽ, ഭക്ഷണം കൂടി കൊടുക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ചിന്തയും അവിടെ ഉണ്ടെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും 40-ാം വെള്ളിയാഴ്ചയിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ് പുനരുത്ഥാനത്തിന്റെ സന്ദേശം, അത് കേവലം ഒരു അനുഷ്ഠാനമാണോ അതോ അന്ന് കഴിക്കാൻ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ ശൃംഖലയാണോ അതോ ഇപ്പോൾ മുടക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും ഒരു പ്രവാഹമായി തുറന്നുവിടാനുള്ള ഒരു അവസരമാണോ, ഇങ്ങനെ ഒരുപാട് ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയത്തേക്കാൾ
അതിനെ മാറ്റിയെടുത്ത് വിശ്വാസത്തിൽ ഉറച്ച് ജീവനുള്ള ക്രിസ്തുവിനോടുകൂടി നമ്മളുടെ ജീവിതത്തെ സജീവമായ അവസ്ഥയിലേക്ക് നയിക്കുവാനുള്ള ഒരു ആഹ്വാനം നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി. ഞങ്ങളെല്ലാം അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. അച്ഛന്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്ക് ബലഹീനനായ എന്റെ വാക്ക് ഞാൻ പൂർണ്ണമാക്കുന്നു.
വളരെ നന്ദി അച്ഛ. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ നമ്മള് നിരന്തര വായിക്കുന്ന പേരുകളൊക്കെ വീണ്ടും ഓർക്കുന്നു. റജിയെ ദൈവമുമ്പാകെ സമർപ്പിച്ച് വീണ്ടും നമുക്ക് പ്രാർത്ഥന തുടരാം. ജിമ്മി, താറാമ, ആലിസ് ജോസഫ്, ലളിത, ലൊറൈൻ, ഫാബു, മോളി, മോളി ഫ്രം ഡാലസ്, മിഷേൽ, ജോയൽ, ജിയാൻ, സൂസൻ, സൗമ്യ, സാമുവൽ, ലിൻസി, ജോളി, മേരിക്കുട്ടി, പ്രതിഭ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യാൻ ഒരു തങ്കച്ചനെ ഓർക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരേക്ക് ദൈവസന്നിധിയിൽ ഓർത്തപ്പെടും. കരുണാസമ്പന്നനായ സ്വർഗീയ ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് തന്ന ഈ ധന്യമാർന്ന നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്കൊപ്പം ഉണ്ടായതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എപ്പോഴും ആ സാന്നിധ്യം തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കരുത്തും അതിന്റെ ഉറവിടം അങ്ങയുടെ സന്നിധിയാകുന്നു. അവിടെ നിന്ന് ആദ്യം ഊർജത്തെ കണ്ടെത്തുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പ്രയോജനീഭവിക്കണമേ. ദൈവമേ, ആ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഹൃദയത്തിനുള്ളിൽ ഓരോ നിമിഷവും ആ പിതൃമുഖം ദർശിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. മറ്റുള്ളവർ നോക്കുമ്പോൾ സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ തിരുഹിതം അറിഞ്ഞ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ. രോഗികളെ ഞങ്ങൾ ഓർത്ത പേരുകളൊക്കെ വീണ്ടും സമർപ്പിക്കുന്നു. ഹൃദയത്തിൽ പേരുകൾ ഓർമ്മയിൽ നിലനിൽക്കുന്നവരും അല്ലാത്തവരുമായ ആളുകളൊക്കെ ആ സൗഖ്യദായകമായ കരുണയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്പർശിക്കണമേ. ഭയത്തോടും രോഗമുണ്ടാക്കുന്ന അസ്വസ്ഥതയോടും ഒക്കെ ജീവിക്കുന്ന മക്കൾക്ക് അങ്ങയുടെ സ്പർശനവും തലോടലും ഒരാശ്വാസമാകണമേ. ദൈവമേ, അവിടുത്തെ കരുണ ഓരോ മക്കളോടും കൂടി ഉണ്ടാകണമേ. പ്രതീക്ഷയറ്റ് അങ്ങയിൽ മാത്രം പ്രത്യാശ അർപ്പിക്കുമ്പോൾ ആ പ്രത്യാശ അവരുടെ ജീവിതത്തിന്റെ ഒരു ആത്മീയ കരുത്തായി ഉറപ്പായി നിലനിൽക്കത്തക്കോണം അവരെ ബലപ്പെടുത്തണമേ. എന്റെ ഓരോ മക്കൾക്കും രോഗത്തിന് അവിടുന്ന് സൗഖ്യം നൽകണമേ. യായിറോസിന്റെ മകളുടെ ജീവിതാവസാനം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അടുത്തുവന്ന സഹപ്രവർത്തകരുടെ മുമ്പാകെ നിങ്ങൾ ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നുള്ള ഉറപ്പ് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ശ്രവണ പടലങ്ങളിലും പ്രകമ്പനം കൊള്ളത്തക്കവണ്ണം അപരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ മക്കൾക്കൊക്കെ അവിടുന്ന് ബലവും കൃപയും നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, മദ്യപാനത്തിനും മയക്കുമരുന്നിനും പെട്ടുപോയ മക്കളെ ഓർക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭയെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, നയിക്കുന്ന പിതാവിനെ ഓർക്കുന്നു, എല്ലാ മെത്രാപ്പുരത്തമാരെയും ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ കരുണയുടെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം തീവ്രവാദം മൂലം ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ദൈവമേ, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ദിവസവും 3 പുരോഹിതര് അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ദൈവമേ, ഈ മക്കൾക്കൊക്കെ അവിടുന്ന് കാവലാകണമേ. അങ്ങയുടെ നാമം ഇല്ലാതാക്കാൻ പൈശാചിക ശക്തികളൊക്കെ മതത്തിന്റെ പേരിൽ ശ്രമിക്കപ്പെടും. ദൈവമേ, ആ നാമം മാഞ്ഞു പോകാതെ നിലനിർത്തത്തക്കവണ്ണം ഞങ്ങളെ സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ നാവിലും ഞങ്ങളുടെ ശബ്ദങ്ങൾക്കൊക്കെ അപ്പുറമായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ കൂടി ആ ദൈവിക മഹത്വത്തെ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പുള്ള ദൈവമക്കളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പലതരത്തിലുള്ള അസ്വസ്ഥങ്ങളിൽ കൂടി കടന്നുപോകുന്ന കുടുംബങ്ങളെ ആർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ദിനം ദൈവജനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുക്കെ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. ഭീകരമായ രോഗങ്ങളിൽ നമുക്ക് വിമുക്തമായി അങ്ങയുടെ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണത്തിന്റെ മകർ കൊടുത്ത എല്ലാ കൃപകളെയും ഓർത്ത് സ്തുതിക്കുന്നു. കൂടുതൽ അങ്ങയുടെ സ്ഥലത്തിൽ പ്രശോഭിക്കത്തക്കവണ്ണം അവിടുത്തെ അനുഗ്രഹങ്ങൾ അത് നിറയ്ക്കണമേ. ഇത് സംബന്ധിക്കുന്ന ദൈവമക്കളെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ. എവിടെയായിരിക്കുന്നുവോ അവിടെ സ്വസ്ഥത അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നിന്റെ ഓരോ മക്കളെ ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നീക്കണമേ, കുറ്റങ്ങളെ പൊറുക്കണമേ. പ്രത്യേകിച്ച് തുടർന്ന് അങ്ങയുടെ ജീവിതത്തിലേക്കുള്ള വരവിനെയും അതിനുശേഷമുള്ള കാൽവറിയിലേക്കുള്ള യാത്രയെയും സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വരവിനെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ച് കാത്തു ജീവിക്കുമ്പോൾ അതൊക്കെ ഞങ്ങളിൽ അനുഭവമായി രൂപാന്തരപ്പെട്ട് ആ സത്യത്തെ ഉൾക്കൊള്ളത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് വിശുദ്ധിയിലേക്ക് ഒരുക്കണമേ. പ്രതിബന്ധങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകാതെ ദൈവമേ ദൈവത്തിന്റെ സർവ്വാവിധ വർഗം ധരിച്ചുകൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തി ജീവകിരീടം പ്രാപിച്ച് ശോഭിക്കുവാൻ ഞങ്ങളൊക്കെ ഇടയാക്കണമേ. ഇതിൽ കൂടി ഞങ്ങളെല്ലാവരും താഴ്വയായിട്ട് സമർപ്പിക്കുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന ഒന്നാണ് സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. മാമനശനുണ്ടെങ്കിൽ ആസ്വാദം പറയാം, അല്ലെങ്കിൽ വർഗീസിച്ചാരെങ്കിലും രമേനി എനിക്ക് ഒരു മീറ്റിംഗിലാണെന്ന് തോന്നുന്നു. ഉണ്ടോർപ്പിതാവാം ദൈവത്തിന്റെ സ്നേഹവും മേഘജാതന പുത്ര നബരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാപാമിന്റെ സംബന്ധാവാസം എല്ലാവരുടെ മേലും ദൈവോജന ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛന്റെ മേലും ദൈവത്തിന്റെ ശുശ്രൂഷകളുടെ മേലും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, പ്രത്യേകിച്ച് രോഗികളായ പേരോർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നിപ്പോൾ നിന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നേർത്ത് നൽകുന്ന അഭിനന്ദ തിരുമേനി, അതോടൊപ്പം ദൈവജന നിർവഹിച്ച പ്രിയപ്പെട്ട ജോമോനച്ചൻ, നേർത്ത് നൽകിയ എല്ലാ വൈദികരോടും അന്നി മാമനച്ചൻ, ബി സി വർഗീസച്ചൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം, ഐസക് പ്രകാശച്ചൻ, തമ്പാനച്ചൻ, സക്കറിയ റബാച്ചൻ, ഇവരൊക്കെ കൂടി എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച അമ്മുക്കുട്ടി ആന്റി, അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥ ചൊൽപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും, വിവിധ ദൂരം ചാരിയുമായി ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാമല്ലോ തുറന്നുള്ള ശുശ്രൂഷകളൊക്കെ ധന്യമായി തീരട്ടെ. വെറും ആഘോഷങ്ങളിലേക്കുള്ള ഉപരിയായി നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളായി തുറന്നുള്ള ശുശ്രൂഷകളൊക്കെ മാറുവാനും അത് നമ്മളെ കൂടുതൽ ആത്മീയ വളർത്തുവാനൊക്കെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.